എത്ര സുന്ദരം ഈ ഭാരതം, എത്ര വിചിത്രം ഈ ഭാരതം. ഈ ഭാരതത്തിന്റെ സൗന്ദര്യം അവിടെ കടലുകളാണ്. ബംഗാൾ കടലും അറബിക്കടലും ഒക്കെയാണ് ഇവരുടെ അഹങ്കാരം. ഈ കടലുകളിൽ വ്യത്യസ്തമായ മീനുകളും വിചിത്രമായ ജന്തുക്കളും ഉണ്ട്. അതിലൊന്നാണ് അറബിക്കടലിലെ സിംഹം. സിംഹം എന്ന് വെച്ചാൽ കേരളക്കാരുടെ സിംഹം, കേരളീയരുടെ സിംഹം, കേരളത്തിനെ ചരിത്രം മുഴുവൻ അഭിമാനിക്കാൻ വഴിയുണ്ടാക്കിയ സിംഹം, കുഞ്ഞാലി മരക്കാൻമാർ. പറങ്ങികൾ പണ്ട് തൊട്ട് തന്നെ കച്ചവടങ്ങളിൽ മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിലെ തെക്കൻ മൂലയും കടന്ന് അറബിക്കടലിന്റെ തിരമാലകൾ കീറി പൊളിച്ചുകൊണ്ട് ഗാമയും കുട്ടിയും മലബാറിലെത്തിയത്. മലബാറിലെത്തുന്നതിന് മുൻപ് ഗാമ കണ്ടത് ഇന്നത്തെ കണ്ണൂരിലെ ഏഴുമലയായിരുന്നു. അതിനുശേഷം കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ഗാമ തന്നെ കപ്പലടുപ്പിച്ചു. ആ കപ്പലടുപ്പിക്കുന്നതോടെ ഗാമ മാറ്റിമറിച്ചത് കേരള ചരിത്രം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ചരിത്രമാണ്. അന്നത്തെ സാമൂതിരി മാനവിക്രമൻ ഗാമയും കുട്ടിയും ഇരു കൈനീട്ടി സ്വീകരിച്ചു. സാമൂതിരിയുടെ വേഷം കണ്ട് ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തനിക്ക് മുമ്പേ ആരോടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പറങ്കികൾ മലബാറിലെത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ ഇവിടെ എത്തുകയും സാമൂതിരിയുമായി കച്ചവട ബന്ധം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഗാമയ്ക്ക് മലബാറിൽ കച്ചവടം ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. പിന്നീട് ഗാമ തിരികെ പോർച്ചുഗീസിൽ ചെല്ലുകയും ചെയ്തു. അതിനുശേഷം 1500 കാലഘട്ടങ്ങളിൽ പറങ്കികൾ വീണ്ടും മലബാറിലെത്തി. അന്ന് പറങ്കികളുടെ ആ കപ്പലുകൾക്ക് നേതൃത്വം കൊടുത്തത് പെഡ്രോ അൽവാറസ് കബ്രാലായിരുന്നു. കബ്രാലിലെ സാമൂതിരി ഇരു കൈനീട്ടി സ്വീകരിച്ചു. അതിനുശേഷം സാമൂതിരിയുടെ അനുവദ പ്രകാരം കബ്രാൽ മലബാറിലെ ഒരു പോർച്ചുഗീസ് ഫാക്ടറി നിർമ്മിച്ചു. വർഷങ്ങൾ പിന്നിട്ടു, പറങ്കികൾക്ക് അറബികളുടെ ദേഷ്യം കൂടി. അതുകൊണ്ട് തന്നെ പറങ്കികൾ അറബികളുടെ കപ്പൽ പുറങ്കടലിലിട്ട് കത്തിച്ചു. അതിന് പകരം അറബികൾ പോർച്ചുഗീസ് ഫാക്ടറിയും കത്തിച്ചു. ഈ കാര്യം കബ്രാൽ സാമൂതിരി അറിയിക്കുകയും സാമൂതിരിയോട് അറബികളെ മലബാറിൽ നിന്ന് തുരുത്തി ഓടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സാമൂതിരിയുടെ ഉത്തരം മൗനമായിരുന്നു. അവിടുന്ന് മുതൽ സാമൂതിരിയും കബ്രാലും തമ്മിലുള്ള ബന്ധം മങ്ങിത്തുടങ്ങി. അതിനുശേഷം ആ കബ്രാൽ സാമൂതിരിയുമായി കച്ചവടം ബന്ധം മുറിക്കുകയും കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തു. അന്നത്തെ കൊച്ചി രാജാവ് കബ്രാലെയും കൂട്ടരെയും ഇരു കൈനീട്ടി സ്വീകരിച്ചു. അതിന് കാരണം അംഗബലം കുറഞ്ഞ കൊച്ചി രാജാവിന് പലപ്പോഴും സാമൂതിരിയുടെ നിബന്ധനകൾ അവൻ ശരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാമൂതിരിക്കെതിരായിട്ടൊരു പീരങ്കിയായിട്ടാണ് പറങ്കികളെ കൊച്ചി രാജാവ് ഉപയോഗിച്ചത്. പക്ഷേ പറങ്കികൾ കുറച്ച് ബുദ്ധിശാലികളല്ലേ, അവർ കൊച്ചി രാജാവിനെ ഉപയോഗിച്ചുകൊണ്ട് സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഈ ചതി മനസ്സിലാക്കിയ സാമൂതിരി കൊച്ചി രാജാവിനെ ഒരു ദൂതനെ വിട്ട് തിരുത്താൻ നോക്കി. പക്ഷേ ദൂതന്റെ കഴുത്തറുത്ത് കൊച്ചി രാജാവ് ആ കോട്ടയിലേക്ക് തിരികെ വിട്ടു. അവിടുന്ന് മുതൽ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. യുദ്ധം കഴിഞ്ഞു, കൊച്ചി സാമൂതിരി കീഴടക്കി, പറങ്കികളെ കൊച്ചിയിൽ നിന്ന് തുരുത്തി ഓടിച്ചു. പിന്നീട് 1502 കാലഘട്ടങ്ങളിൽ പറങ്കികൾ തിരികെ എത്തുകയും കൊച്ചി രാജാവിന് സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊച്ചി തിരിച്ച് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് നന്ദി സൂചനമായി കൊച്ചി രാജാവിന്റെ അനുമതി പ്രകാരം ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ കോട്ടയാണ് ഇന്ന് നമ്മൾ കൊച്ചിയിൽ കാണുന്ന ഫോർട്ട് ഇമ്മാനുവൽ. അതിനുശേഷം 1503 കാലഘട്ടങ്ങളിൽ കണ്ണൂർ കോലത്തിരിയുമായി ബന്ധം സ്ഥാപിക്കുകയും കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. അവിടെ കണ്ണൂർ കോലത്തിരിയുമായി ഉള്ള അനുവദ പ്രകാരം ഒരു കോട്ട നിർമ്മിച്ചു. ആ കോട്ടയാണ് ഇന്നത്തെ ചാലിയാത്ത് കോട്ട. പിന്നീട് 1504 കാലഘട്ടങ്ങളിൽ കൊടുങ്ങല്ലൂർ കീഴടക്കുകയും ഇന്ന് കാണുന്ന കോട്ടപ്പുറം കോട്ട നിർമ്മിക്കുകയും ചെയ്തു. നാളുകൾ കഴിഞ്ഞു, കോലത്തിരിയും സാമൂതിരിയും തമ്മിൽ ഒത്തുചേർന്നു. അവർ പറങ്കികൾക്ക് കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും ഭക്ഷണം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. ഇത് പറങ്കികൾക്ക് വലിയൊരു പ്രശ്നമായി. അതുകൊണ്ട് പറങ്കികൾ സാമൂതിരിയുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. സാമൂതിരി യുദ്ധവും ചെയ്തു. ഇതുപോലെ പല പ്രാവശ്യം പലയിടങ്ങളിലായി സാമൂതിരിയും പറങ്കികളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പറങ്കികൾ ഓരോ യുദ്ധതന്ത്രങ്ങളുമായി വരുമ്പോഴും സാമൂതിരിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ, കുഞ്ഞാലി മരക്കാൻമാർ. കുഞ്ഞാലിക്കാരായ മരക്കാർ കുടുംബം സാമൂതിരിയുടെ നാഗസേനയുടെ പടത്തലവന്മാരായി. കുഞ്ഞാലി എന്നാൽ പ്രിയപ്പെട്ടയാലി, സാമൂതിരിയുടെ പ്രിയപ്പെട്ടയാലി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടയാലി. കുഞ്ഞാലി മരക്കാൻമാർ 4 പേരാണ്. കുഞ്ഞാലി മരക്കാർ 1, മുഹമ്മദ് അലി കുഞ്ഞാലി മരക്കാർ. പൊളിപ്പോര് അഥവാ കൊറിയ യുദ്ധ രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം പുറങ്ങടലിൽ കപ്പലൊളിപ്പിക്കുമായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത് ശത്രുക്കളെ വീഴ്ത്തുമായിരുന്നു. 1539 ഒരു യുദ്ധത്തിലൂടെ സിഡോണിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. കുഞ്ഞാലി മരക്കാരാണ്ട് കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി മരക്കാർ. പറങ്കികളുടെ ശല്യം സാമൂതിരിക്ക് സഹിക്കാനാവാതെ. അതുകൊണ്ട് സാമൂതിരിയും കോലത്തിരിയും തമ്മിൽ തീരുമാനിച്ച് കണ്ണൂർ ചാലിയാത്ത് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിച്ചു. പക്ഷേ ആ കോട്ട പറങ്കികൾ സാമൂതിരിക്കെതിരെയുള്ള പീരങ്കിയായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോഴാണ് കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി മരക്കാരനെ സാമൂതിരി ഉപയോഗിച്ചത്. കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ അനുമതി പ്രകാരം ചാലയത്ത് കോട്ട അടിച്ചു തകർക്കുകയും 50 പറങ്കിക്കപ്പുലകൾ കൊള്ളയടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണം ചരിത്രം സൂചിപ്പിക്കുന്നില്ല. കുഞ്ഞാലി മരക്കാർ 3. ഒരു യുദ്ധത്തിലൂടെ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ യുദ്ധരീതി ആർക്കും ഊഹിച്ചെടുക്കാനും കഴിയില്ല. ഇദ്ദേഹം വാള് വീശിയാൽ ഒരു എതിരാളി പോലും തലപൊക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 1571 ഒരു അകലാപ്പുഴയുടെ തീരത്ത് പുതപ്പുറയ്ക്ക് മരക്കാർ കോട്ട നിർമ്മിച്ചു. ഈജിപ്തിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഒക്കെയാണ് ഇത് നിർമ്മിക്കാൻ ആളുകൾ വന്നിരുന്നത്. ഒരു യുദ്ധത്തിലൂടെ വിജയിച്ച് അതിൻ്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാലുവഴുകി അദ്ദേഹം താഴെ വീണു. കഴുത്തിന് താഴെ തളർന്നുപോയി. സാമൂതിരിയും മറ്റുള്ളവരെല്ലാവരുടെയും സാക്ഷിയോടെയാണ് അദ്ദേഹം മരണം കീഴടക്കിയത്. കുഞ്ഞാലി മരക്കാർ 4. മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ 3 പോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യുദ്ധരീതിയും. ഇദ്ദേഹത്തിനെയും ഒരു യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അറബിക്കളിലെ സിംഹമെന്നായിരുന്നു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അവസാന യുദ്ധം 1600 കാലഘട്ടങ്ങളിലായിരുന്നു. അതിന് കാരണം സാമൂതിരിക്കെതിരെ ഒരു പട തന്നെ ഉണ്ടാക്കേണ്ടെന്ന് പറങ്കികൾ സാമൂതിരിയെ വരുത്തി തീർത്തുകയും കുഞ്ഞാലി മരക്കാരനെതിരെ യുദ്ധം ചെയ്യാൻ പ്രലോഭിക്കുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാരനെതിരെ സാമൂതിരി യുദ്ധം ചെയ്യാനും തീരുമാനിച്ചു. കുഞ്ഞാലി മരക്കാരന് ഈ യുദ്ധം തോൽക്കാൻ വളരെ സാധ്യതയുണ്ടായിരുന്നു. കാരണം കുഞ്ഞാലി മരക്കാരൻ്റെ കപ്പലുകളെല്ലാം പുറംകടലിലായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ കുട്ടിയാലയുടെ നേതൃത്വത്തിൽ വന്ന 40 ചെറുതോണികൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ യുദ്ധം ജയിച്ചു. പക്ഷേ പറങ്കികൾ അടങ്ങിയില്ല. പുതുപ്പുഴത്തെ കോട്ടയ്ക്ക് അകത്ത് കയറാനും പുറത്തു പോകാനുമുള്ള എല്ലാ വഴികളും പറങ്കികൾ അടച്ചിട്ടു. ഇതിന് കൊണ്ട് ഭക്ഷണം കോട്ടയിലേക്ക് എത്താനും സാധിച്ചില്ല. പല രാജ്യത്തു നിന്നും ഭക്ഷണം എത്തിയെങ്കിലും പറങ്കികൾ അത് കോട്ടയ്ക്കുള്ളിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല. കോട്ടയ്ക്കുള്ളിലുള്ള സ്ത്രീകളും കുട്ടികളും വിശന്നലയുന്നത് കണ്ടപ്പോൾ കുഞ്ഞാലി മരക്കാരൻ്റെ മനസ്സ് അടിച്ചുതുടങ്ങി. കുഞ്ഞാലി മരക്കാർ തോൽക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ദൂതനെ വിട്ട് സാമൂതിരി അറിയിച്ചു, ഞാൻ തോൽക്കുകയാണ്. ഞാൻ തോൽക്കുന്നത് സാമൂതിരിക്ക് മുന്നിലാണ്. എന്നെ പറങ്കികൾക്ക് വിട്ടു കൊടുക്കരുത്. ഞാൻ തോൽക്കുന്നത് പറങ്കികൾക്ക് വേണ്ടിയല്ല, എൻ്റെ കോട്ടയിൽ വിശന്ന് വലയുന്ന കുട്ടികൾക്കും എൻ്റെ വിശന്ന് വലയുന്ന സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ തോൽക്കുന്നത്. ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നാളെ ജീവിച്ചത്. അതുകൊണ്ട് അവരുടെ വിഷമം എനിക്ക് കണ്ണു കാണാൻ കഴിയില്ല. അങ്ങനെ സാമൂതിരിയുടെ മുന്നിൽ കുഞ്ഞാലി മരക്കാർ കീഴടങ്ങി. തൻ്റെ ഉടവാൾ താഴെ ഇട്ടുകൊണ്ട് സാമൂതിരി മുന്നിൽ തലകുലിച്ചു സാമൂതിരി ചത്തു. സാമൂതിരി കുഞ്ഞാലി മരക്കാരെ പറങ്കികൾക്ക് കൈമാറി. പറങ്കികൾ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. കയർ തൻ്റെ കഴുത്തിലിട്ടപ്പോഴും ജനങ്ങൾക്ക് തൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കുഞ്ഞാലി മരക്കാർ ചിരിച്ചുകൊണ്ടായിരുന്നു മരണത്തെ വരവേൽക്കുന്നത്. കാരണം ഞാൻ തോൽക്കുന്നത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, ഞാൻ തോൽക്കുന്നത് എൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. അങ്ങനെ കുഞ്ഞാലി മരക്കാർ 4 മരണമടിഞ്ഞു. സാമൂതിരി പ്രിയപ്പെട്ട അലി കുഞ്ഞാലി മരക്കാർ, സാമൂതിരിയുടെ നാവികസേനയുടെ പടത്തലവൻ കുഞ്ഞാലി മരക്കാർ, കേരളത്തിലെ ജനങ്ങളെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ അഭിമാനിക്കാൻ വഴിയുണ്ടാക്കിയ വ്യക്തിത്വം കുഞ്ഞാലി മരക്കാർ ഇന്ന് നമ്മുടെ മുന്നിൽ സിനിമയായി വരുന്നു. അതിനെങ്കിലും നേരുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ മഹത്വം ലോകം അറിയട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിൽ പൗരന്മാർ നാടിനു വേണ്ടി പ്രവർത്തിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ IGTV നിങ്ങൾ സേവ് ചെയ്ത്